നിങ്ങൾ കേൾക്കുന്നത് SBS മലയാളം.
ആരോഗ്യരംഗത്ത് മറ്റും ഓസ്ട്രേലിയ ഏറ്റവും അധികം പിന്തുടരുന്ന രാജ്യമാണ് ബ്രിട്ടൻ. പക്ഷേ കൊറോണ വൈറസ് ബാധ സംബന്ധിച്ച് ബ്രിട്ടനിൽ നിന്ന് ഇപ്പോൾ വരുന്ന വാർത്തകൾ അത്ര നല്ലതല്ല. മരണനിരക്ക് ഇന്നിപ്പോൾ വൻതോതിൽ കുതിച്ചുയർന്നിരിക്കുകയാണ്. ഈ ഒരു സാഹചര്യത്തിൽ എന്താണ് ബ്രിട്ടന്റെ അനുഭവത്തിൽ നിന്ന് ഓസ്ട്രേലിയയ്ക്ക് പഠിക്കാനുള്ളത് എന്ന കാര്യമാണ് നമ്മൾ ഇനി നോക്കുന്നത്. ഇംഗ്ലണ്ടിലുള്ള മലയാളി മാധ്യമ പ്രവർത്തകൻ ടോമി വട്ടമനാൽ ജോസഫ് നമുക്കൊപ്പം ചേരുന്നുണ്ട്. മലയാള മനോരമ റിപ്പോർട്ടറാണ് അദ്ദേഹം. നമസ്കാരം ശ്രീ ടോമി വട്ടമനാൽ ജോസഫ്, എന്തായാലും നന്ദി താങ്കൾ അവിടെ നിന്നുള്ള വിവരങ്ങൾ പങ്കുവയ്ക്കുന്നതിന്. ഇന്നിപ്പോൾ അവിടെ ബ്രിട്ടനിൽ മരണനിരക്ക് വൻതോതിൽ കുതിച്ചുയർന്നു എന്നാണ് റിപ്പോർട്ടുകൾ കണ്ടിരിക്കുന്നത്. എന്താണ് അവിടെ സംഭവിക്കുന്നത്?
നമസ്കാരം ഡിജു. ബ്രിട്ടനില് കഴിഞ്ഞ 3 ദിവസങ്ങളായിട്ട് മരണനിരക്ക് കുറഞ്ഞു വരികയായിരുന്നു. പക്ഷെ പെട്ടെന്ന് ഇന്നലെ മരണനിരക്ക് കുതിച്ചുയർന്ന് 563 എത്തി. ഒറ്റ ദിവസം മാത്രം 563 പേര് മരിച്ചു. ഇതോടെ ബ്രിട്ടനില് ആകെ ഇതിനകം കോവിഡ് ബാധിച്ച് മരിച്ചത് 2352 പേരായി. സർക്കാരിന്റെ കണക്ക് പ്രകാരം ബ്രിട്ടനില് 29474 കോവിഡ് രോഗിയാണ് ഉള്ളത്. പക്ഷെ യഥാർത്ഥത്തിൽ ഈ സംഖ്യ ഇറ്റലിക്കും സ്പെയിനും സമാനമായി 100,000 മേളിലാണെന്നാണ് നമുക്ക് ആശുപത്രികളിൽ നിന്നും നമ്മുടെ മലയാളികളായിട്ടുള്ള നേഴ്സുമാരിൽ നിന്നും ഒക്കെ ലഭിക്കുന്ന വിവരം. കാരണം ഇവിടുത്തെ NHS ആശുപത്രികളെല്ലാം കോവിഡ് രോഗികളെ കൊണ്ട് നിറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. അതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം സർക്കാർ പുറത്തുവിടുന്ന ഈ 29,000 എന്ന കണക്ക് ശരിക്കും അവാസ്തവമാണ്. യഥാർത്ഥത്തിൽ ബ്രിട്ടനിൽ ഒരു 100,000 കോവിഡ് രോഗികളെങ്കിലും നിലവിലുണ്ട്.
സർക്കാർ ആദ്യം തന്നെ വളരെ ഒരു തണുപ്പൻ നിലപാടെടുത്തിരുന്നു, വലിയ പ്രശ്നമില്ല എന്നൊരു നിലപാടെടുത്തിരുന്നു. അത്തരം ഒരു നിലപാട് ആദ്യം എടുത്തത് ഒരു തിരിച്ചടിയായെന്ന് തോന്നുന്നുണ്ടോ?
തീർച്ചയായിട്ടും. കാരണം സർക്കാർ ആദ്യത്തെ ഒരു കോവിഡ് ബാധിച്ച് ഫെബ്രുവരി മാസം അവസാനമായിരുന്നു, അവസാനത്തെ ആഴ്ചയായിരുന്നു ബ്രിട്ടനിലെ കോവിഡ് രോഗം ആദ്യമായി പൊട്ടിപ്പുറപ്പെട്ടത്. അന്ന് മുതൽ ശക്തമായ നടപടി സ്വീകരിച്ചിരുന്നെങ്കിൽ ഇതുപോലെ വ്യാപകമായ രീതിയിൽ ഈ രോഗം പടരുന്ന അവസ്ഥ ഒഴിവാക്കാമായിരുന്നു. പക്ഷെ ആദ്യത്തെ 2-3 ആഴ്ചകളിൽ വളരെ ഒരു മെല്ലെപ്പോക്ക് സമീപനമാണ് സർക്കാർ സ്വീകരിച്ചത്. ബോറിസ് ജോൺസന്റെ ആദ്യത്തെ നിലപാട് തന്നെ അത് ശരിവെക്കുന്നതായിരുന്നു. കാരണം ബോറിസ് ജോൺസൺ പറഞ്ഞത് യു മേ ലൂസ് യുവർ ലവ്ഡ് വൺസ് ബിഫോർ ദെയർ ടൈംസ് കം എന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡ് ആയിരുന്നു അദ്ദേഹത്തിന് തുടക്കം മുതൽ ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഈ സോഷ്യൽ ഡിസ്റ്റൻസിങ്ങിനുള്ള നടപടികളും മറ്റും വളരെ ശക്തമാക്കിയിരുന്നില്ല. ചില ഈ പൊതുപരിപാടികളും മറ്റ് ഫുട്ബോൾ മാച്ചുകൾ അങ്ങനെയുള്ള ഒത്തിരി ആളുകൾ കൂടുന്ന അവസരങ്ങൾ ഒഴിവാക്കി എന്നുള്ളതല്ലാണ്ട് ശക്തമായി ഇപ്പോൾ നമ്മൾ ഇന്ത്യയിലും കേരളത്തിലും ഒക്കെ കാണുന്നത് പോലെ ആളുകളെ വീടിനകത്തിരുത്താനുള്ള ഒരു നടപടി ഇവിടെ സ്വീകരിച്ചിരുന്നില്ല. അതുകൊണ്ട് തന്നെ മറ്റ് പബ്ലിക് ട്രാൻസ്പോർട്ടിലും സൂപ്പർ മാർക്കറ്റിലും എല്ലാം തടിച്ചുകൂടിയ ആളുകൾ വളരെ പെട്ടെന്ന് ഈ രോഗവാഹകരായി രോഗം രാജ്യം ഒട്ടാകെ വ്യാപിക്കും. ഇപ്പോൾ എണ്ണം കൂടാനും എല്ലാം കാരണമായിരിക്കുന്നത്.
താങ്കളുടെ ടെലിഫോൺ ലൈൻ എന്തോ ഒരു തകരാറുള്ളത് പോലെ തോന്നുന്നു, ഇടയ്ക്ക് ശബ്ദം ഇല്ലാതാകുന്നുണ്ട്. എന്തായാലും ഒരുപക്ഷെ ഓസ്ട്രേലിയയ്ക്ക് വളരെയധികം ഒരു മുന്നറിയിപ്പ് നൽകുന്ന ഒരു കാര്യം കൂടിയാണല്ലോ. കാരണം ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്ന ഈ ഒരു സാമൂഹികമായ അകലം പാലിക്കൽ, സോഷ്യൽ ഡിസ്റ്റൻസിങ് നടപടികൾ എത്രത്തോളം കർശനമായി പാലിക്കണം എന്നതിൻ്റെ ഒരു മുന്നറിയിപ്പ് കൂടിയാണെന്ന് തോന്നുന്നു അല്ലേ?
ആരംഭിച്ചിട്ടുണ്ട്. പുറത്ത് കൂട്ടം കൂട്ടി നിൽക്കുന്ന ആളുകൾക്കെതിരെ ഫൈൻ ചുമത്തുക, അതുപോലെ തന്നെ ഓരോ ദിവസവും കൂടുതൽ കൂടുതൽ നിയന്ത്രണങ്ങൾ പ്രഖ്യാപിക്കുക, അങ്ങനെ കൂടുതൽ സോഷ്യൽ ഡിസ്റ്റൻസിങ് നടപടികൾ ഇവിടെ ശക്തമാക്കുന്നുണ്ട്. അത് വൈകി ഉദിച്ച ഒരു വിവേകം എന്നേ പറയാനുള്ളൂ. കാരണം ഇപ്പോൾ ഇത് കാര്യങ്ങൾ ഓൾറെഡി കൈവിട്ടു പോയിരിക്കുന്നു. ദിവസേന 500+ മരണങ്ങൾ എന്ന് പറയുന്നത് ഇറ്റലിക്ക് സമാനമായ അല്ലെങ്കിൽ സ്പെയിന് സമാനമായ ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിക്കഴിഞ്ഞിരിക്കുന്നു. വൈകിപ്പോയി എന്നുള്ളതാണ് ഇതിന്റെ യഥാർത്ഥ വസ്തുത. മാത്രമല്ല, പല പഠനങ്ങളും ഇംപീരിയൽ കോളേജും കിങ്സ് കോളേജും ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട യൂണിവേഴ്സിറ്റികൾ നടത്തിയിരിക്കുന്ന പഠനങ്ങൾ അടുത്ത ആഴ്ച ബ്രിട്ടനെ സംബന്ധിച്ചിടത്തോളം വളരെ ഭീതിതമായ അവസ്ഥയായിരിക്കും എന്നാണ് പറയുന്നത്. അതായത് ഇപ്പോൾ സ്പെയിനിലും ഇറ്റലിയിലും ഒക്കെ നടക്കുന്നതുപോലെ ഒരു 800+ പ്രതിദിനം മരണങ്ങൾ ഉണ്ടാകുന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തിക്കഴിഞ്ഞു എന്നാണ് അവസാനം നൽകുന്ന പഠന റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്.
ഇതിപ്പം മലയാളികളുടെ മരണത്തിന്റെ റിപ്പോർട്ടും അവിടെ നിന്ന് വരുന്നുണ്ടല്ലോ. ഇന്നിപ്പോൾ 2 മലയാളികൾ മരിച്ചു എന്ന് ചില റിപ്പോർട്ടുകൾ കണ്ടു. പക്ഷെ ഞാൻ താങ്കളോട് നേരത്തെ സംസാരിച്ചപ്പോൾ 1 മലയാളി മാത്രമേ മരിച്ചുള്ളൂ എന്നാണ് താങ്കൾ പറഞ്ഞത്. എന്താണ് അതുമായി ബന്ധപ്പെട്ട് ലഭിക്കുന്ന വിവരങ്ങൾ?
മലയാളികൾ ഇതുവരെ ബ്രിട്ടനിൽ 1 മലയാളി മാത്രമാണ് കോവിഡ് ബാധിച്ച് മരിച്ചിട്ടുള്ളത്. ഒരു ഡോക്ടറാണ്, ഒരു റിട്ടയർഡ് ഡോക്ടറാണ്, 80 ഡോക്ടർ. അദ്ദേഹം പെരിന്തൽമണ്ണ സ്വദേശിയാണ്. ഹംസ പാച്ചേരി എന്ന് പറയുന്ന കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്ന് പഠിച്ച് പാസ്സായി 35-40 ബ്രിട്ടനിൽ ജോലി ചെയ്തിരുന്ന ഒരു ഡോക്ടറാണ്. അദ്ദേഹം മാത്രമാണ് മരിച്ചിട്ടുള്ളത്. പിന്നെ ഒരു കന്യാസ്ത്രീ മരിച്ചത് മലയാളിയാണ് എന്നുള്ള തെറ്റിദ്ധാരണയിൽ പല മലയാള പത്രങ്ങളും പല മലയാളം ചാനലുകളും അങ്ങനെ വാർത്ത ഇന്ന് കൊടുത്തിട്ടുണ്ട്. പക്ഷേ ആ കന്യാസ്ത്രീ ഉത്തരാഞ്ചലിൽ നിന്നുള്ള കന്യാസ്ത്രീയാണ്. സിസ്റ്റേഴ്സ് ഓഫ് ചാരിറ്റിയുടെ സഭാംഗമായ സിസ്റ്റർ സിയന്ന എന്ന് പറയുന്ന കന്യാസ്ത്രീയാണ് സ്വാൻസി എന്ന് പറയുന്ന ബ്രിട്ടനിലെ സ്വാൻസിയിൽ മരിച്ചത്. അവര് ഉത്തരേന്ത്യക്കാരിയായ കന്യാസ്ത്രീയാണ്. പക്ഷെ പല മലയാളി മാധ്യമങ്ങളും ഇന്നത് മലയാളി കന്യാസ്ത്രീ എന്നുള്ളവരാണ് കൊടുത്തിരിക്കുന്നത്. മരണം ഒരു മരണം മാത്രമേ മലയാളി ബ്രിട്ടനിൽ മരിച്ചിട്ടുള്ളൂ. പക്ഷെ നിരവധി ആളുകൾക്ക് മലയാളികൾ രോഗബാധിതരായിട്ടുള്ള സാഹചര്യമുണ്ട്. നമുക്ക് തന്നെ അറിയാം, നമ്മൾക്ക് തന്നെ പരിചയമുള്ള പലരും അത്യാസന്ന നിലയിലും വളരെ സീരിയസ് ആയി ഒക്കെ ആശുപത്രിയിൽ ഇപ്പോഴും കിടക്കുന്നുണ്ട്. അതിൽ തന്നെ ചെറുപ്പക്കാരായ ആളുകളുണ്ട് എന്നുള്ളതാണ് ഏറ്റവും വേദനാജനകമായ കാര്യം.
ഈ ചെറുപ്പക്കാരായ ആൾക്കാർ എന്ന് പറയുമ്പോൾ പൊതുവിൽ ഇപ്പോൾ ഉള്ള റിപ്പോർട്ടുകൾ എന്ന് പറയുന്നത് പ്രായമായ ആൾക്കാർക്കാണ് ഇത് കൂടുതൽ അപകടകരം, ചെറുപ്പക്കാർക്ക് അത്രത്തോളം അപകടകരം അല്ല എന്ന് പറയുന്നു. ഇന്നലെ ബ്രിട്ടനിലാണ് ഒരു 13 വയസ്സുകാരൻ മരിച്ചതും ബ്രിട്ടനിൽ തന്നെയായിരുന്നു. അപ്പം ചെറുപ്പക്കാർ എന്ന് പറയുമ്പോൾ ചെറുപ്പക്കാരിലേക്ക് കൂടുതലായി രോഗം എത്തുന്നുണ്ടോ? എന്താണ് അവിടുത്തെ ഒരു സാഹചര്യം?
അതെ, തുടക്കം മുതലേ ഈ കോവിഡ് രോഗം എന്ന് പറയുന്നത് വൃദ്ധന്മാരുടെയും മറ്റ് അസുഖങ്ങൾ അലട്ടുന്നവരെയും ഒക്കെ സാരമായി ബാധിക്കുന്ന ഒരു രോഗമാണെന്നൊരു തെറ്റിദ്ധാരണ പലരിലും ഉണ്ടായിരുന്നു. പക്ഷെ അത് തികച്ചും തെറ്റായ ഒരു 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 ധാരണയാണ്. കാരണം ഈ ബ്രിട്ടനിൽ മരിച്ചിരിക്കുന്നതിൽ 13 വയസ്സുള്ള ഒരു ബാലനുണ്ട്. ആ ബാലന് യാതൊരു ആരോഗ്യ പ്രശ്നവും ഇല്ലായിരുന്നു എന്ന് അവരുടെ കുടുംബം തന്നെ സാക്ഷ്യപ്പെടുത്തുന്നു. അതുപോലെ തന്നെ 12 വയസ്സുള്ള കൊച്ച് ബെൽജിയത്തിൽ മരിച്ചു 2 ദിവസം മുമ്പ്. ആ കുഞ്ഞിനും മറ്റ് അസുഖങ്ങളൊന്നും ഇല്ലായിരുന്ന ഒരു കുഞ്ഞാണ്. ബ്രിട്ടനിൽ 18 വയസ്സുള്ള ഒരു യുവാവ് മരിച്ചു. അമേരിക്കയിൽ 18 വയസ്സുള്ള യുവാവ് മരിച്ചു. ഇവർക്കൊന്നും കാര്യമായ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. മരണകാരണമായേക്കാവുന്ന മറ്റ് അസുഖങ്ങളൊന്നും ഇല്ല. സാധാരണ ഒരു പനിയാണെങ്കിൽ പനി വന്ന് പോകാനുള്ള ആരോഗ്യമൊക്കെ ഉള്ള ആളുകളാണ് ഇവരൊക്കെ. പക്ഷെ അവരെല്ലാം മരണത്തിന് കീഴടങ്ങി എന്നുള്ളതാണ്. മാത്രമല്ല, ഇപ്പോ നമുക്ക് എനിക്ക് വളരെ പരിചയത്തിലുള്ള ഒരു ഒരു 47 വയസ്സുള്ള ഒരു മധ്യവയസ്കൻ നമ്മുടെ ലണ്ടനിലെ തന്നെ ഒരു ആശുപത്രിയിൽ വളരെ ഗുരുതരമായ അവസ്ഥയിൽ നിലവിൽ ചികിത്സയിലുണ്ട്. അങ്ങനെ ഒത്തിരി ആളുകൾ, വളരെയേറെ ആളുകൾ, ഒരു 40-60 വയസ്സിനിടയ്ക്ക് പ്രായമുള്ള ധാരാളം ആളുകൾ അത്യാസന്ന നിലയിലാകുകയും ദിവസങ്ങൾ വെന്റിലേറ്ററിൽ കിടന്ന് മാത്രം രക്ഷപ്പെട്ടു പോവുകയും ചെയ്യുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. അവർക്ക് എന്തെങ്കിലും അണ്ടർലൈൻ ഹെൽത്ത് കണ്ടീഷൻസ്, പ്രത്യേകിച്ച് ആസ്മ, ഡയബറ്റീസ്, ബ്ലഡ് പ്രഷർ, തൈറോയിഡ് പ്രശ്നങ്ങൾ, അങ്ങനെയൊക്കെയുള്ള ആളുകൾ കൂടുതൽ റിസ്ക് ഉള്ള ആളുകളായി മാറുകയും ചെയ്യുന്നു. അതാണ് ഇപ്പോഴത്തെ അവസ്ഥ. അപ്പൊ ഇത് വൃദ്ധന്മാരെ മാത്രം ബാധിക്കുന്ന ഒരു അസുഖമാണെന്നുള്ള ധാരണ വെറും തികച്ചും തെറ്റിദ്ധാരണ മാത്രമാണ്.
ഈ ഇന്ത്യയിൽ കുടുങ്ങിക്കിടക്കുന്ന ബ്രിട്ടീഷ് വംശജരെ തിരിച്ചു കൊണ്ടുവരാനായി ബ്രിട്ടൻ ഒരുപക്ഷെ പ്രത്യേക വിമാനം അയച്ചേക്കും എന്നുള്ള റിപ്പോർട്ടുകളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ എന്തെങ്കിലും തീരുമാനമായിട്ടുണ്ടോ? അങ്ങനെ എന്തെങ്കിലും നടപടികളിലേക്ക് കടന്നിട്ടുണ്ടോ?
ഈ ബ്രിട്ടനിൽ ബ്രിട്ടൻ ഈ റിപ്പാട്രിയേഷൻ നടപടികൾ ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അവരതിന് മുൻഗണനാ ക്രമത്തിൽ, അതായത് ഉദാഹരണത്തിന് പെറുവിൽ കുടുങ്ങിക്കിടന്ന 150 ആളുകളെ 2 വിമാനങ്ങളിലായി അവർ ചാർട്ടർ ചെയ്ത് ഇവിടെ കൊണ്ടുവന്നിരുന്നു. ഇപ്പോൾ ഇന്ത്യയിൽ നിരവധി ബ്രിട്ടീഷുകാർ ഇപ്പോഴും കുടുങ്ങിക്കിടക്കുന്നു. ഉദാഹരണത്തിന് നമ്മുടെ കൊച്ചിയിൽ നിന്നും നെടുമ്പാശ്ശേരിയിൽ നിന്നും കയറി പോരാൻ ശ്രമിക്കുകയും പിന്നെ കേരളം പിടിച്ച് തിരിച്ചിറക്കി അവർ ചികിത്സിച്ച് ഭേദമാക്കുകയും ചെയ്തൊക്കെയുള്ള ഇംഗ്ലീഷുകാർ അവിടെയുണ്ട്. തിരുവനന്തപുരത്ത് പല ഹോട്ടലുകളിലും ബ്രിട്ടീഷുകാരായ സഞ്ചാരികൾ ഇപ്പോഴും തിരികെ യാത്ര സാധ്യമാകാതെ കിടക്കുന്നുണ്ട്. അപ്പൊ ഇവരെ എല്ലാം കൂടി യോജിപ്പിച്ചിറക്കി. അപ്പൊ ഓരോ സ്റ്റേറ്റിലേക്കും പ്രത്യേകം വിമാനം വിടാനുള്ള സാഹചര്യമില്ല. അപ്പൊ അത് വിദേശകാര്യ മന്ത്രാലയവുമായി സഹകരിച്ചുകൊണ്ട് ഇവരെ എല്ലാം ഏതെങ്കിലും ഒരു എയർപോർട്ടിൽ അല്ലെങ്കിൽ ഒരു പോയിന്റിൽ എത്തിച്ചതിന് ശേഷം അവിടുന്ന് റിപ്പാട്രിയേഷൻ ഉള്ള നടപടി ഇപ്പോഴവര് സജീവമായിട്ട് അതിനുള്ള നടപടികൾ പുരോഗമിക്കുന്നുണ്ട്. പക്ഷെ വരും ദിവസങ്ങളിൽ ഇന്ത്യയിലേക്കുള്ള ഫ്ലൈറ്റ് ഇവരെ പോയിട്ടില്ല. പക്ഷെ പോകാനുള്ള സാധ്യത വരും ദിവസങ്ങളിൽ ഏറെയാണ്. മറ്റ് പല സ്ഥലങ്ങളിൽ നിന്ന് അവർ ഇത് കണ്ടിന്യൂ ചെയ്തിരിക്കുന്നു. യൂറോപ്പിലെ മിക്കവാറും രാജ്യങ്ങളിൽ നിന്നും തിരിച്ചു വരാൻ താല്പര്യമുള്ള ബ്രിട്ടീഷുകാരെ എല്ലാവരും തിരിച്ചു
കൊണ്ടുവരികയാണ്. തീർച്ചയായും. എന്തായാലും നമുക്ക് അധികം സമയമില്ല. വളരെയധികം നന്ദി ശ്രീ ടോമി വട്ടവനാൽ ജോസഫ്, ഇത്രയും വിവരങ്ങൾ നമുക്ക് അവിടെ നിന്ന് ഓസ്ട്രേലിയൻ മലയാളികൾക്കായി പങ്കുവച്ചതിനെ.
തീർച്ചയായും.
ബ്രിട്ടനിലുള്ള മാധ്യമപ്രവർത്തകൻ ടോമി വട്ടവനാൽ ജോസഫാണ് ഇതുവരെ നമ്മളോട് സംസാരിച്ചത്.
ഇതുപോലുള്ള കൂടുതൽ പരിപാടികൾ കേൾക്കണമെന്നുണ്ടോ? ആപ്പിൾ പോഡ്കാസ്റ്റിലും ഗൂഗിൾ പോഡ്കാസ്റ്റിലും സ്പോട്ടിഫൈയിലും കേൾക്കാം. അല്ലെങ്കിൽ നിങ്ങൾ പോഡ്കാസ്റ്റ് കേൾക്കുന്ന മറ്റെവിടെയും.